ായിട്ട് തന്നെ അത് പറയുകയാണ്. റോമിന്റെ എല്ലാ ദുർമാർഗവും വെളിപ്പെടുത്തി അവളെ നശിപ്പിക്കുന്നതായും കുഞ്ഞാട്ടിന്റെ മണവാട്ടിയെ വിശുദ്ധിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായി അവതരിപ്പിക്കുന്നതായും വായനക്കാർക്ക് മനസ്സിലാകും. ഇവിടെ വായനക്കാർ തന്നെ ഒരു കമ്പാരിസൺ നടത്താനായിട്ട് നോക്കും. റോം എന്ന് പറയുന്നത് സകലവിധമായ മ്ലേച്ഛതയുടെയും ദുർമാർഗത്തിന്റെയും ഉള്ളനിലമാണ്. എന്നാൽ കർത്താവിന്റെ മണവാട്ടി സഭ അത് വിശുദ്ധിയും സൗന്ദര്യവുമാണ്, അതിന്റെ പ്രതീകമാണ്. ഇത് വായിക്കുന്നവർക്ക് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഒരേ ദൂതൻ തന്നെ ഇത് രണ്ടും കാണിച്ചു കൊടുക്കുന്നത്. സഭയുടെ പ്രതീകമായ സൂര്യനെ അണിഞ്ഞ സ്ത്രീക്ക് സമാന്തരമായി തിന്മയുടെയും ദുർമാർഗത്തിന്റെയും ദൈവനിഷേധത്തിന്റെയും പ്രതീകമായി മഹാവേശിയായ റോമിനെ ദൂതൻ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. These two verses, Rome is described as the great harlot. More than once in the Old Testament, heathen and disobedient cities are described as harlots. അങ്ങനെ പല ഉദാഹരണങ്ങളുണ്ട്. നഹൂം 3:4, it is as Nahum describes Nineveh when he speaks of the multitude of the whoredoms of the well-favored harlot. Again, Tyre-ne kurich Yeshaya pravachaninte pustakam 23:16-17 vakyathil parayunnundu, even Jerusalem can be so described as harlot. How the faithful city has become a harlot. Isaiah 1:21. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന ഒരു ചിത്രം ഓർമ്മിപ്പിക്കാൻ ഹാർലറ്റ് എന്നുള്ള വേശ്യ എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പഴയ നിയമ പ്രവചന ഗ്രന്ഥങ്ങൾ വിശ്വാസത്യാഗത്തിന്റെയും വിഗ്രഹാരാധനയുടെയും പ്രതീകമായിട്ടാണ് വേശ്യ വൃത്തിയെ കുറിച്ച് പറയുന്നത്. പട്ടണങ്ങളെ വേശ്യകൾ എന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. സോർ, നിനവേ, സമരിയ, ജെറുസലേം ഒക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ വേ ഓഫ് സ്പീക്കിംഗ് വിച്ച് ഈസ് സ്ട്രേഞ്ച് ടു മോഡേൺ ടൈം, ബട്ട് ഇറ്റ്സ് ഗ്രേറ്റ് സിംബലിസം ബിഹൈൻഡ് ഇറ്റ്. നമുക്ക് ഇന്ന് അത് കേൾക്കുമ്പോൾ അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ അത് വിവരിക്കുമ്പോൾ അത് ആളുകൾക്കത് ചിലപ്പോൾ അതിന്റെ അർത്ഥം പിടികിട്ടും. നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പദമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെ അത്രമാത്രം ഉൾക്കൊള്ളാനായിട്ട് ഒക്കുകയില്ല. Behind it is the idea of God as the lover of the souls of his people. പിന്നെ അകത്ത് ദൈവം തന്റെ ജനത്തെ ഇഷ്ടപ്പെടുന്നു, ദൈവം തന്റെ ജനത്തെ ആഗ്രഹിക്കുന്നു. പ്രമോസിയസ് the old Latin commentator പറഞ്ഞിരിക്കുന്നത്, Rome is called a harlot because she left her creator and prostituted herself with the devil. When he turns our backs upon God, it is not so much a sin against law as a sin against love. ദൈവത്തോട് ക്രിയേറ്ററോട് ഉള്ള അവസ്വസ്ഥതയാണ് ഈ പാപം എന്ന് പറയുന്നത്. There is another idea behind this. Beckwith എന്ന് പറയുന്ന ഒരു തിയോളജിയൻ പറഞ്ഞത്, Rome is called the great harlot because she is an allurement of godlessness and immorality. The sin of the harlot is not only that she sins herself, but also that she deliberately persuades others into sin. God will never hold guiltiness and man who seduces others into sin. ഒന്നാം നൂറ്റാണ്ടിലെ റോമിന്റെ ചിത്രം അവതരിപ്പിക്കുന്നതിന് വേശ്യയുടെ പ്രതീകമല്ലാതെ ഇത്രമാത്രം അനുയോജ്യമായ മറ്റൊരു പദമില്ല എന്ന് പലരും പറയുന്നുണ്ട്. നമുക്ക് അന്നത്തെ ഒരു കാലഘട്ടത്തിന് അനുസരണമായി ചിന്തിക്കുമ്പോഴാ അന്നത്തെ ആളുകളുടെ ചിന്താഗതി അനുസരിച്ച് തന്നെയാണ്. ഇവിടെ ചക്രവർത്തിയുടെ പരമാധികാരൻ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് ചക്രവർത്തി ആരാധന ഏർപ്പെടുത്തി, ജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കാതെ ന്യൂനപക്ഷമായിരുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു, ഒരു അന്തർദേശീയ രാഷ്ട്രീയ ശക്തിയായിരുന്ന അന്നത്തെ റോമൻ സാമ്രാജ്യം സുഖലോലുപതയിൽ മുഴുകി സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഹീനവും കുലുഷിതമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ദേശീയെ പോലെ റോമൻ സാമ്രാജ്യ പ്രലോഭനങ്ങളിൽ കൂടിയും ഭീഷണികളിൽ കൂടിയും ജനങ്ങളെ വിശ്വാസ ത്യാഗമെന്ന ദേശാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നു. വിശ്വാസ ത്യാഗമെന്ന വേശ്യാവൃത്തിക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഫോർണിക്കേഷൻ കമ്മിറ്റഡ് ബൈ ദ കിങ്സ് ഓഫ് ദ എർത്ത് വിത്ത് ദിസ് ഹാർലറ്റ് ഇസ് എ മെറ്റഫോർ ഫോർ ഇൻഫിഡിലിറ്റി ഓഫ് ദ ലോർഡ്. ദൈവത്തോടുള്ള അവിശ്വസ്തതയാണ്. ദ വാസൽ കിങ്ഡം വിത്തിൻ ദ റോമൻ എംപയർ ഹാവ് അക്സെപ്റ്റഡ് ദ കൾട്ട് ഓഫ് റോമൻ റോം ആൻഡ് ഹെർ എംപറേഴ്സ്. വീണ്ടും രണ്ടാം വാക്യത്തിലേക്ക്, മഹാവേശ്യ പെരുവള്ളത്തിന്മീതെ ഇരിക്കുന്നതായി യോഹന്നാൻ ഇവിടെ കാണുന്നു. പെരുവള്ളത്തിന്മീതെ ഇരിക്കുന്നതായിട്ട് യോഹന്നാൻ ഇവിടെ ചിത്രീകരിക്കുന്നു. ദ വുമൺ ഈസ് സെഡ് ടു സിറ്റ് അപ്പോൺ മെനി വാട്ടേഴ്സ്. ഇൻ ദിസ് പിക്ചർ ഓഫ് റോം, ജോൺ വാസ് യൂസിംഗ് മെനി ഓഫ് ദ തിങ്സ് സെഡ് ബൈ ദ പ്രോഫിറ്റ്സ് അബൌട്ട് ആൻഷ്യന്റ് ബാബിലോൺ. Babylon is addressed as, oh you who dwell by many waters. The river Euphrates actually ran through the midst of Babylon, and she was also the center of a system of irrigation canals spreading out in every direction. നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം, പതിനൊന്നാം അധ്യായം പതിനഞ്ചാമത്തെ ഈ പതിനേഴാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് പറയും, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം എന്താ, വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. സമാജികൾ തന്നെ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ അത് കൊടുക്കുന്നുണ്ട്. പതിനേഴിന്റെ പതിനഞ്ചിൽ, 17:15, Then he said to me, the waters which is you saw were the hearts are peoples, multitudes, nations and tongues. ഇവിടെ അതാ പറയുന്നത്, അവൾ മഹതിയാം ബാബിലോൺ തന്നെ. അഞ്ചിൽ പറയുന്ന ബാബിലോണിനെ വലിയ വള്ളങ്ങൾക്കരിയെ വസിക്കുന്നവളെന്ന് ബൈബിളിൽ പലയിടത്ത് പറയുന്നുണ്ട്. ജർമിയ 51:13, വലിയ വള്ളങ്ങൾക്കരികെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങളുള്ളവളെ എന്നതിനെക്കുറിച്ച് പറയുന്നത്. Who dwell by many waters. അപ്പോൾ പെരുവള്ളത്തിന്മേൽ ഇരിക്കുന്ന വേശിയുടെ പ്രതീകത്തിന് യോഹന്നാന് യിരെമ്യ പ്രവാചകന്റെ പുസ്തകത്തോട് കടപ്പാറുണ്ട്. യൂഫ്രട്ടീസ് നദിയുടെ വിവിധ കനാലുകൾ ബാബേലിൽ കൂടെ പലയിടത്തായി വ്യാപിച്ചു കിടക്കുന്നതിനാണ് വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവൾ എന്ന പേരുണ്ടായത്. ഈ കനാലുകൾ പോലെ റോമിന്റെ സ്വാധീനം ലോകത്ത് എമ്പാടും വ്യാപിച്ചിരിക്കുന്നതായിട്ട് യോഹന്നാൻ ഇവിടെ വിശദീകരിക്കുന്നു. നമുക്കറിയാം, ഒരു കനാല് ഒരു പട്ടണത്തിന്റെ നടുവിൽ കൂടെ പല ശാഖകളായിട്ട് പോകുമ്പോൾ ആ ശാഖകളെ മുഴുവൻ വെള്ളം കൊണ്ട് നിറയ്ക്കും. അങ്ങനെയുള്ള ഒരു സ്വാധീനത്തെ കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ ഇവിടെ ഓർപ്പിക്കുന്നത്. Again, so he carried me away in the spirit into the wilderness, and I saw a woman sitting on a scarlet beast, which was full of names of blasphemy, having 7 heads and 10 horns. The woman was arrayed in purple and scarlet and adorned with gold and precious stones and pearls, having in her hand a golden cup full of abomination and filthiness of her fornication. 3-4 vaayichu. John says that he was carried away in the spirit to a desert place. Prophet is a man who lives in spirit. Almaavu jeevikkunnavar. Prophet maatramalla, നമ്മളെല്ലാവരും ദൈവാത്മാവിൽ ജീവിക്കേണ്ടവരും ചലിക്കേണ്ടവരും. ദൈവാത്മാവിൽ ജീവിക്കണം, ദൈവാത്മാവിൽ വസിക്കണം. ദൈവാത്മാവ് നമ്മുടെ ജീവിത വ്യാപാരങ്ങൾ കൊണ്ടുപോകണം. ദ സ്പിരിറ്റ് എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം 3:14 വാക്യം അവിടെ പറയുന്നുണ്ട്. എസക്കിയൽ 3:14 ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി, ഞാൻ വ്യസനത്തോടും മനസ്സിന്റെ ഉഷ്ണത്തോടും കൂടെ പോയി. അവിടെ സ്പിരിറ്റ് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം 3:14 അഗൈൻ എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം 8:3 അവിടെയും അവൻ കൈപോലെ ഒന്ന് നീട്ടി ആത്മാവ് എന്നെ മരുഭൂമിയുടെയും ആകാശത്തിന്റെ മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളാൽ എറുസലേമിന്റെ വടക്കോട്ടുള്ള അകത്തെ വാതുക്കൽ കൊണ്ടുവന്ന് ആക്കി. അഗൈൻ 11:24 അവിടെയും എന്നെ ആത്മാവെടുത്ത് ദർശനത്തിൽ ദൈവാത്മാവിനാൽ എന്നെ കൽദയ ദേശത്തെ പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുപോയി. എന്നെ സ്പിരിറ്റ് എടുത്തുകൊണ്ടുപോയി എന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ ആത്മാവിൽ വസിക്കേണ്ടവരാ. And Spirit lifted up me and brought me in the vision by the Spirit of God to Chaldea to the exiles. ഈ സ്പിരിറ്റ് എടുത്തുകൊണ്ട് പോകാൻ എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഫിസിക്കലി മൂവ്സ് എ മാൻ എബൌട്ട് വൺ പ്ലേസ് ടു അതർ പ്ലേസ്, ബട്ട് എ മാൻ ലീവ്സ് ഇൻ സ്പിരിറ്റ് ഹിസ് ഹൊറൈസൺസ് വൈഡൻസ്. നമ്മുടെ ആത്മാവ് എന്നെ പൊക്കിയെടുത്തുകൊണ്ട് കാറ്റ് കൊണ്ടുപോകുന്ന പോലെ വേറെടുത്തോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല, അവന്റെ മനസ്സിന്റെ ചക്രവാളങ്ങൾ വലുതാകുക എന്നുള്ളതാ. He may leave. He may live in time, but he become a spectator of eternity. The prophet could see the trends of history. They had because they lived in the spirit. അപ്പോൾ ആത്മാവിൽ വസിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആത്മാവിൽ സ്വർഗത്തിലേക്ക് ഉയരുക, സ്വർഗത്തിന്റെ സ്വർഗത്തോളം നമ്മൾ നമ്മുടെ മനസ്സ് വലുതാകുക, ഹൃദയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വർഗീയമായിരിക്കുന്ന കാഴ്ചകളും അങ്ങനെയുള്ള അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം നിറയും എന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. വീണ്ടും മരുഭൂമിയുടെ കാര്യം പറയുന്നുണ്ട്. ഡെസേർട്ട് പ്ലേസ്. മരുഭൂമി എന്ന് പറയുന്നത് ശൂന്യതയുടെ ഒരു സ്ഥലമാണ്. മരുഭൂമി ചൂടേറിയ അനുഭവമാണ്. ദൈവജനത്തിന് ആശ്വസിക്കാൻ പലതുണ്ട്, നീരുറവുണ്ട്, ദൈവത്തിന്റെ പരിപാലനമുണ്ട്, അപ്പവും വെള്ളമുണ്ട്, ദൈവത്തിന്റെ അള്ളപ്പാടുണ്ട്, പ്രിയന്റെ മാർവിടമുണ്ട്, ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവമുണ്ട്. അപ്പോൾ മരുഭൂമിയുടെ അനുഭവത്തിലാണ് പിതാക്കന്മാർക്ക് ദൈവ സാമീപ്യം, ദൈവ ദർശനം കിട്ടിയത്. ഇറ്റ് ഈസ് ഇൻ ദ ഡെസേർട്ട് ദാറ്റ് ഗ്രേറ്റ് മെൻ ഓഫ് ഗോഡ് സോ ദർ വിഷൻ. It was in the wilderness that Moses met God. Exodus 3:1. It was when he had gone a day's journey into the wilderness that Elijah met God and regained his courage and his faith. It was in the wilderness that John the Baptist grew to manhood, and it was there that he received his message from God. അപ്പോൾ മരുഭൂമി എന്ന് പറയുന്നത് ഒത്തിരി ദൈവമക്കളെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ സ്ഥലമാണെങ്കിലും പൊതുവായിട്ടുള്ള മറ്റൊരു ചിന്ത അത് പിശാചിന്റെ അധിവാസ സ്ഥലമാണ് അല്ലേ. ഈ പിശാച അധിവാസ സ്ഥലത്താണ് നമ്മൾ കൂടുതലായി ദൈവത്തോട് അടുക്കുന്നതും ദൈവിക ബന്ധത്തിലാകുന്നതും ദൈവം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുന്നതും. കർത്താവ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് നമുക്കറിയാം. കർത്താവ് മരുഭൂമി ചെന്ന്, മരുഭൂമി എന്ന് പറയുന്നത് പിശാചിന്റെ വാസസ്ഥലമാണ്, അവിടെ ചെന്ന് പിശാചിനെ പരാജയപ്പെടുത്തുന്നതിന്റെ പ്രതീകമായിട്ടാണ് മരുഭൂമിയിൽ പോയി 40 ദിവസം അവിടെ ഉപവസിച്ചത്. അവിടേക്കാണ് യോഹന്നാനെ ഈ ദൈവത്തിന്റെ ദൂതൻ മാലാഹ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം മരുഭൂമി എന്ന് പറയുന്നത് ദൈവത്തിന് സ്ഥാനമില്ലാത്ത സമൂഹവും സ്ഥലവുമാണ്. അപ്പൊ അങ്ങനെയുള്ള ജീവിതങ്ങളിലും സമൂഹങ്ങളിലും അനുഭവപ്പെടുന്ന ശൂന്യതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇവിടെ പറയുന്ന മരുഭൂമി. അപ്പം ദൈവമില്ലാത്ത വ്യക്തി ജീവിതങ്ങളിലും സമൂഹങ്ങളിലും അനുഭവപ്പെടുന്ന ശൂന്യതയെ ആണ് ഇവിടെ മരുഭൂമി എന്നുള്ള ആശയം കൊണ്ട് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. ഇവിടെ മരുഭൂമിയിലെത്തി യോഹന്നാൻ കടും ചുവപ്പ് നിറമുള്ള ഒരു മൃഗത്തിന്മേൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. കടും ചുവപ്പ് നിറമുള്ള ഒരു മൃഗത്തിന്റെ മേൽ ഇരിക്കുന്ന സ്ത്രീയെ കണ്ടു. The woman is said to be clothed in purple and scarlet and decked with all kinds of ornaments. This is a symbolic of luxury of Rome and the worthless and lustful way in which it was used. The picture of a wealthy courtesan decked out in all her finery to seduce men. The harlot is arrayed in abominable luxury. Purple is an extremely expensive rare dye. This verse gives a vivid picture of great harlot. She is clothed in purple and scarlet, the royal colors, the colors of luxury and splendor. She is decorated with gold and precious stones and pearls. ദേ സ്ത്രീ തന്നെയാണ് പെരുവെള്ളത്തിന്മേലെ ഇരിക്കുന്നത് എന്ന് യോഹന്നാൻ കാണുന്നു. ഒരു വ്യക്തിയെ തന്നെ പല പേരുകളിലും പ്രതീകങ്ങളിലും പ്രതിപാദിക്കുന്നത് വെളിപാട് സാഹിത്യത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു രീതിയാണ്. ഒരു വ്യക്തിയെ തന്നെ അതിന് പല പേരുകളെ മാറ്റി മാറ്റി പറയും, പക്ഷെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി തന്നെയായിരിക്കും. അതുപോലെ തന്നെ മധ്യപൂർവദേശങ്ങളിലെ പുറജാതി ദേവിമാർ വിചിത്ര ജീവികളുടെ പുറത്തിരിക്കുന്നതായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അതും സാധാരണയാണ്. ഇവിടെ സ്ത്രീ ഇരിക്കുന്ന മൃഗം 13 അധ്യായത്തിൽ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗമാണ്. അപ്പൊ ഇവിടെ ആ മൃഗത്തിന്റെ രക്തദാഹവും ഭയാനകതയും വിളിച്ചറിയിക്കുന്നതാണ് അതിന്റെ കടും ചുവപ്പ് നിറം. അപ്പൊ ഈ കടും ചുവപ്പ് എന്ന് പറയുന്നത് ബ്ലഡ് കളറാണ്. അപ്പൊ അതിന്റെ ആ ഭയാനകതയെ നമുക്കറിയാം, ഈ രാക്ഷസിമാരുടെയൊക്കെ പിക്ചർ കാണുമ്പോൾ വായിലൊക്കെ ബ്ലഡും ഒക്കെ കാണിക്കും. അപ്പൊ അതിന്റെ ഭയാനകതയെ, എന്റെ രക്തദാഹത്തെ വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. സൂര്യനെ അടിഞ്ഞ സ്ത്രീയോട് ഏറ്റുമുട്ടി മൃഗത്തിന് ചുവപ്പ് നിറമായിരുന്നു. അവിടെയും അതാ 12:3 വാക്യത്തിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീയോട് ഏറ്റുമുട്ടിയ മൃഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. 12:3. പരിശുദ്ധ സഭയോട് ശത്രുത്വം പുലർത്തുന്ന തീ നിറമുള്ള മൃഗത്തിന്റെ അനുയായിയാണ് കടും ചുവപ്പ് നിറമുള്ള മൃഗം. സഭയുടെ മറ്റൊരു ശത്രുവായ മഹദിയാം ബാബിലോണുമായി മൃഗം സഖ്യത ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ അത് സഭയ്ക്കെതിരെ ഒന്നിച്ചുകൂടിയ കൂടിയിരിക്കുന്ന പൈശാചിക ശക്തികളുടെയും രാഷ്ട്രീയ ശക്തികളുടെയും ഭീകരമായിട്ടുള്ള ഒരു മുഖമാണ് കടും ചുവപ്പുള്ള മൃഗത്തിന്മേലുള്ള സ്ത്രീ. The woman sits on the beast and is filled with blasphemous names which are all insults to God. For they are all infringements of His supreme and unique authority. ഇവിടെ മൃഗത്തിന്റെ ശരീരം മുഴുവൻ ദൂഷണ നാമങ്ങളായിരുന്നു. അത് എംപററെ കുറിച്ച്, എംപറർ വാസ് സെബാസ്റ്റോസ്, വിച്ച് മീൻസ് ടു ബി റെവറൻസ്ഡ് ആൻഡ് റെവറൻസ് ബിലോങ്സ് ടു ഗോഡ്. ദി എംപറർ വാസ് ഡിവോസ്, വിച്ച് മീൻസ് ഡിവൈൻ, ലാറ്റിൻ ഡിവോസ്, ഡിവൈൻ എന്നുള്ള അർത്ഥമാണ്. മെനി ഓഫ് ദി എംപറേഴ്സ് വർ കോൾഡ് സോർട്ടർ, ഗ്രീക്കിൽ സോർട്ടർ സേവിയർ, വിച്ച് ഈസ് യുണീക്ലി ദ ടൈറ്റിൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. Most common of all, the emperor was Dominus, in Greek, Kurios, Lord, Prathave, which is the very name of God. But Mrugatthinu Sariram Ulvan Dushana Namangal, Deivam, Rashagan, Karthava, Enni Deiva Namangal Soyam Uvyogicha, Divyatham, Avagashapata, Roman Chakram Marchumarude, അവകാശവാദത്തെ പറ്റിയുള്ള പരാമർശമാണ് ഇവിടെ കാണുന്നത്. പന്ത്രണ്ടാം അധ്യായത്തിലെ മൃഗത്തിലെ മൃഗത്തെ പോലെ തന്നെ ഇവിടെയും കാണുന്ന മൃഗത്തിന് 7 തലയും 10 കൊമ്പുമുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ അതിന്റെ ഒക്കെ വ്യാഖ്യാനവും പുറകാലം നൽകുന്നുണ്ട്. സ്ത്രീയുടെ വേഷഭൂഷാദികൾ, മൃഗത്തിന്മേലിരിക്കുന്ന സ്ത്രീ ആഡംബര വിഭൂഷിതയായിരുന്നു. പൊന്നും രക്തവും മുത്തും കൊണ്ടുള്ള ആഭരണങ്ങൾ അവൾ അണിഞ്ഞിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ ആഡംബരവും സുഖലോലുപതയും വിളിച്ചറിയിക്കുന്നതാണ് ഈ വേഷസംവിധാനം. അത് അവളുടെ അധാർമികതയെ സൂചിപ്പിക്കുന്നു. എന്നാൽ മഹാവേശിയുടെ ആഡംബരത്തിന് പകരം നമുക്ക് ഉൾപാടുത്സവം 19:8 കുഞ്ഞാടിന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ 19:8 കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് അവൾ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അപ്പോൾ ശുഭ്രവും ശുദ്ധവുമായ വിശേഷ വസ്ത്രമാണ് കുഞ്ഞാട്ടിന്റെ മണവാട്ടി ഉടുത്തിരിക്കുന്നത്. എന്നാൽ ഈ സ്ത്രീ ഉപയോഗിച്ചിരിക്കുന്നത് ആഡംബരത്തിന്റെ പ്രതീകമായ, അധാർമികതയുടെ പ്രതീകമായിട്ടുള്ള വേഷ സംവിധാനങ്ങളാണ്. അപ്പോൾ മതപരമായ മ്ലേച്ഛതയുടെ ഒരു അടയാളമാണ് കയ്യിലിരിക്കുന്ന സ്വർണ പാത്രം. അശുദ്ധിയെയും മ്ലേച്ഛതയെയും മദ്യ ലഹരിയോടാണ് യോഹന്നാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവൾ മത്തുപിടിച്ചിരിക്കുന്നു എന്ന് അവളോട് പറയുന്നുണ്ട്. ധാർമ്മികമായി അധപ്പതിക്കുന്നവർ പാപ ലഹരിയിൽ മുഴുകി ദൈവത്തെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും കാണാൻ സാധിക്കാതെ ഉന്മത്തരായിട്ട് കഴിയുന്നു. നമുക്കറിയാം, ലഹരി പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വബോധം നഷ്ടപ്പെടും. കാരണം അവർക്ക് ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായി വലിയ ബന്ധമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലഹരിയിൽ ഈ ധാർമ്മികതയുടെയൊക്കെ അധപ്പതിച്ച് പാപലഹരിയിൽ മുഴുകിയിരിക്കുന്നവർ ദൈവത്തെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും ആയിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചറിയുവാൻ കഴിയാതെ ഒരു പ്രത്യേക ലോകത്ത് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. 5 വാക്യം, ആൻഡ് ഓൺ ഹർ ഫോർഹെഡ് എ നെയിം വാസ് റിട്ടൺ, മിസ്റ്ററി ബാബിലോൺ ദ ഗ്രേറ്റ്, ദ മദർ ഓഫ് ഹാർലറ്റ്സ് ആൻഡ് ഓഫ് ദ അബോമിനേഷൻസ് ഓഫ് ദി എർത്ത്. 5 വാക്യം, വേശ്യമാരുടെയും മ്ലേച്ഛകളുടെയും മാതാവ് എന്നീ പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിരുന്നു. ഇത് റോമിലെ വേശ്യമാർ അവരുടെ പേരെഴുതിയ തലക്കെട്ട് അണിഞ്ഞിരുന്ന രീതിയെ അവലംബിക്കുന്നതാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ പറയുന്നത്. ദ വുമൺ ഈസ് സെഡ് ടു ഹാവ് നെയിം ഓൺ ഹർ ഫോർഹെഡ്. ഇൻ റോം the prostitutes in the public brothels wore upon their foreheads a frontlet giving their names. This is another vivid detail in the picture of Rome as the great corrupting prostitute among the nations. John also may have got this picture from the temple prostitute of Asia Minor. Asia Minor la ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നമുക്കറിയാം പഴയ കാലത്ത് അങ്ങനെയുള്ള ഇന്ത്യയിലും ഉണ്ടായിരുന്നു ദേവദാസി സമ്പ്രദായം. അപ്പം അങ്ങനെയുള്ള ആ ഒരു ചിന്തയും മനസ്സിലുണ്ട്. വൺ ഓഫ് ദ സ്ട്രേഞ്ച് ഫീച്ചേഴ്സ് ഓഫ് ആൻഷ്യന്റ് റിലിജിയൻ വാസ് ദാറ്റ് ടു മെനി ടെമ്പിൾസ് ദർ വർ അറ്റാച്ച്ഡ് സീക്രട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. ദർ വർ ഫോർ ദ ഇൻസ്റ്റൻസ് 1000 ഓഫ് ദം അറ്റാച്ച്ഡ് ടു ദ ടെമ്പിൾ ഓഫ് അഫ്രോഡൈറ്റ് at Corinth. To have intercourse with them was an act of worship which paid homage to the life force. നെറ്റിയിൽ എഴുതിയിരിക്കുന്ന മുദ്രയെ പറ്റി 7 തവണ ഇവിടെ തന്നെ പറയുന്നുണ്ട്. നെറ്റിക്ക് എഴുതിയിരിക്കുന്ന മുദ്ര, നെറ്റിയിലെ മുദ്ര 7 തവണ വെളിപാട് പുസ്തകത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 തവണ മൃഗത്തിന്റെ മുദ്രയും, അത് 13:6, 14:9, 20:4, 13:6, 14:9, 24. ദൈവത്തിന്റെ നാമമോ മുദ്രയോ നെറ്റിയിൽ വഹിക്കുന്നതിനെ പറ്റി 4 തവണയും പറയുന്നുണ്ട്. 7:3, 9:4, 14:1 and 22:4. അപ്പോൾ ഏഴ് പ്രാവശ്യം ഈ മുദ്രയെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. നെറ്റിയിൽ എഴുതിയിരിക്കുന്ന മുദ്രയെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ ഏഴ് തവണ പറയുന്നുണ്ട്. പലതും ഏഴായിട്ട് ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെയുള്ള ഒരു ആവർത്തനമാണ് ഏഴ് മുദ്ര. മർമ്മം എന്നുള്ള വാക്ക് സ്ത്രീയുടെ നെറ്റിയുടെ പേരിന്റെ ഭാഗമാണെന്നും അല്ലെന്നും ഉള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഈ വാക്കിന്റെ ഈ വാക്ക് പേരിൽ ഉൾപ്പെടുത്തിയും അല്ലാതെയും വിവിധ വിവർത്തനങ്ങളിൽ ഈ ഭാഗം കാണുന്നുണ്ട്. പേരിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് യോഹന്നാൻ ആ മർമ്മം ഞാനിവിടെ വിവരിക്കാം എന്ന് അവിടെ പറയുന്നത്. ആറാം വാക്യായി സോയെ വുമൺ ഡ്രങ്ക് വിത്ത് ബ്ലഡ് ഓഫ് സെയിന്റ്സ് ആൻഡ് വിത്ത് ബ്ലഡ് ഓഫ് ദ മാർട്ടിയേഴ്സ് ഓഫ് ജീസസ് ആൻഡ് വെൻ ഐ സോ ഹർ ഐ മാർവൽഡ് വിത്ത് ഗ്രേറ്റ് അമേസ്മെന്റ്. ആറാമത്തെ അവൾ ഉന്മാദിനിയാണ്, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ ഉന്മത്തയായിരിക്കുന്നു. രക്തം കുടിക്കുക, രക്തദാഹം. ഐശയാ പ്രവാചകം പുസ്തകം 40:26, ഐശയാ പ്രവാചകന്റെ പുസ്തകം 40:26, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും, വീഞ്ഞുപോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിപ്പിക്കും എന്ന് യഹോവയായ ഞാൻ അരുളി ചെയ്യുന്നു. ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നവരെ വീഞ്ഞുപോലെ സ്വന്തം രക്തം കുടിച്ച് ലഹരി പിടിപ്പിക്കുന്നവരാക്കും എന്നിവിടെ പറയുന്നു. ഇത് നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തെ ഉള്ള ഒരു ചിത്രമാണ്. ദ വുമൺ ഈസ് സെറ്റ് ടു ബി ഡ്രങ്ക് വിത്ത് ദ ബ്ലഡ് ഓഫ് ഗോഡ്സ് ഡെഡിക്കേറ്റഡ് പീപ്പിൾ and with the blood of the martyrs. There is a reference to the persecution of Christians in the Roman Empire. നീറോയുടെ കാലത്തെ പേഴ്സിക്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ആ കാലഘട്ടത്തിലെ ഏത് കാലഘട്ടത്തെ നോക്കിയാലും ഏറ്റവും കൊടിയ ഒരു പേഴ്സിക്യൂഷനാണ്. He says that Rome is drunk with the blood of the saints and martyrs. The implication is that Rome did not simply persecute Christians as a legal necessity, but took delight in hounding Christians to death. ലീഗൽ നെസസിറ്റി എന്തെങ്കിലും കാരണമുള്ളതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടതല്ല ഈ ക്രിസ്ത്യൻസിന്. ഒന്നാം നൂറ്റാണ്ടിൽ നീറോയുടെ കാലത്തുണ്ടായ പീഡനം ക്രിസ്ത്യാനികളെ ഉദ്യാനങ്ങളിലൊക്കെ പന്തമായി ദേഹത്ത് മുഴുവൻ തുണി ചുറ്റി പന്തമായി ഉദ്യാനങ്ങളിൽ നിന്ന് അത് രസിച്ചുകൊണ്ടിരിക്കും. വലിയ ഡ്രമ്മിനകത്ത് ആണി തറച്ച് ഈ ഡ്രമ്മിനകത്ത് ഇട്ടിട്ട് മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഈ ഡ്രം ഉരുട്ടിവിടും. നമുക്കറിയാം എന്ത് വലിയ കൊടിയ പീഡനങ്ങളിൽ കൂടിയാണ് ആദിമ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ കടന്നുപോയത് എന്ന് ചിന്തിക്കണം. നോ ഡൗട്ട് ജോൺ ഇസ് തിങ്കിങ് ദ പേഴ്സിക്യൂഷൻ വിച്ച് ടുക്ക് പ്ലേസ് അണ്ടർ നീറോ. നീറോണിക് പേഴ്സിക്യൂഷൻ സ്പ്രാങ് അപ് ഫ്രം ദ ഗ്രേറ്റ് ഫയർ ഇൻ AD 64 വിച്ച് ബേൺഡ് ഫോർ എ വീക്ക് ആൻഡ് ഡിവാസ്റ്റേറ്റഡ് റോം. The people of Rome were convinced that the fire was not an accident. ഇങ്ങനെ ഒരു വലിയ ഫയർ ഉണ്ടായി, അതിന്റെ ഉത്തരവാദിത്വം ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ട് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് അവരെ പീഡിപ്പിക്കുകയായിരുന്നു. Nero had to find a scapegoat to divert suspicion from himself and fix on the Christians. This was the first great persecution and in many ways the most savage of all. ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നവരെ വീഞ്ഞു പോലെ സ്വന്തം രക്തം കുടിച്ച് ലഹരി പിടിപ്പിക്കുന്നവരെ ആയിരക്കണക്കിന് വിശ്വാസികളെ കൊന്നൊടുക്കി ഈ സംഭവമാണ്. അപ്പൊ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് യോഹന്നാൻ ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വലിയ പേഴ്സിക്യൂഷന്റെ ഒരു ചിന്ത യോഹന്നാന്റെ മനസ്സിൽ കൂടെ പോകുന്നു. But the angel said to me, why did you marvel? I will tell you the mystery of the woman and the beast that carries her, which has the 7 heads and 10 horns. The beast that you saw was and is not, and will ascend out the bottomless pit and go to the perdition. And those who dwell on the earth will marvel, whose names are not written in the book of life from the foundation of the world, when they see the beast that was and is not, and yet is. ഇവിടെ മൃഗത്തിന്മേലിരിക്കുന്ന സ്ത്രീയുടെ പതനത്തെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീയുടെയും അവളിലിരിക്കുന്ന അവളിരിക്കുന്ന ഏത് തലയും 10 കൊമ്പുകളുള്ള മൃഗത്തിന്റെ മർമ്മം മാലാഹ യോഹന്നാന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ഭാഗത്ത് നമ്മളിപ്പോ വായിച്ച അതിന്റെ മർമ്മമാണ്, അതിന്റെ അർത്ഥമാണ് ഇവിടെ യോഹന്നാന് എഴുതുന്നത്. ദ ബീസ്റ്റ് ഹാഡ് 7 ഹെഡ്സ് ആൻഡ് 10 ഹോൺസ്. This is a repetition of what is said of the beast in 13:1. 13:1-ൽ പറഞ്ഞിരിക്കുന്ന അതിന്റെ ഒരു റെപ്പിറ്റേഷൻ തന്നെയാണ് ഇത്. അപ്പോൾ 10 കൊമ്പും 10 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും ദൂഷണ നൂലൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. The beast was and is not and is about to come. This goes back to Revelation 13:3, 13:12 and 13:4. And it is clear reference to the Nero Redivivals legend. Nero വീണ്ടും ഉദ്ധാനം ചെയ്യും എന്നുള്ള ഒരു ലെജൻഡ് ഉണ്ടായിരുന്നു. The beast is Nero and who was expected to return to life after his death. We have already seen that the idea of Nero resurrected and Antichrist had become inseparably connected. Therefore, in this passage, the beast stands for Antichrist. റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതീകമായ മൃഗം, അത് മരണകരമായ മുറിവേറ്റിട്ടും ജീവിച്ചിരിക്കുന്നു. അത് 13:13 പറയുന്നു. നീറോ എന്ന ഏക വ്യക്തിയെയാണ് സാമ്രാജ്യത്തിന്റെ മുഴുവൻ മൃഗീയതയുടെയും അവതാരമായിട്ട് ചിത്രീകരിക്കുന്നത്. പ്രസ്തുത മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനിയും അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. അപ്പൊ തിരിച്ചു വരും എന്നുള്ള ചിന്തയാണ്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് കുഞ്ഞാടിന്റെ വിശേഷണത്തിന്റെ പാരടിയാണ്. നമുക്കറിയാം, കുഞ്ഞാടിനെ വിശേഷിപ്പിക്കുമ്പോൾ അതേ സെയിം തന്നെ കാണുന്നുണ്ട്. 1:18 ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. വീണ്ടും 2:8 പറയുന്നുണ്ട്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഒരു പാരഡി ആയിട്ടാണ് ഇതേ വാക്കുകൾ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ച് നമുക്കറിയാം, ഒരു ദൈവ സാമീപ്യം അനുഭവിച്ചിരുന്ന അവസരത്തിൽ അവർക്ക് ഉണ്മയുണ്ടായിരുന്നു. മാലാഹന്മാർക്ക് ഉണ്മയുണ്ടായിരുന്നു. സാത്താന് ഉണ്മയില്ല, അത് അന്ധകാരത്തിന്റെ പ്രതിനിധി, അത് ശൂന്യതയാ. എന്നാൽ വരുവാനിരിക്കുന്ന മൃഗം എതിർ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പഴയ പുതിയ നിയമ കാഴ്ചപ്പാടാണ്. ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സോണിഫൈ ചെയ്ത് പറയുന്നു. പീഡ സഹനമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യോഹന്നാൻ എഴുതുന്നത്. അപ്പോൾ ആന്റി ക്രൈസ്റ്റിനെ പേഴ്സോണിഫൈ ചെയ്ത് അവിടെ പറയുന്നു എന്നുള്ളതാണ്. ഇവിടെ വീണ്ടും പറയുന്നു, ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഉപവാസികൾ, അത് മൃഗത്തിന്റെ ശക്തിയും പ്രഭാവവും കണ്ട് അതിശയിച്ച് അതിന്റെ സ്വാധീനത്തിലായി തീരുന്നവരെ കുറിച്ച് നമ്മൾ പലയിടത്തും കണ്ടു. അങ്ങനെയുള്ള ഒരു ചിന്തയാണ്. He is the mind which has wisdom. The 7 heads are 7 mountains on which the woman sits. There are also 7 kings. 5 have fallen, 1 is, and the other has not yet come. And when he comes, he must continue a short time. The beast that was and is not is himself also 8 and is of 7 and is going to perdition. 9th verse I have read. Apa mrugathinte 7 talagal സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലകളാകുന്നു. ഏഴ് മലകളിരിക്കുന്ന സ്ത്രീ റോമാണ്. റോമിന്റെ ആറാമത്തെ രാജാവായ സെർവിയസ് സെല്ലിസിന്റെ കാലത്ത് ടൈബർ നദിയുടെ ഇടത്തെ കരയിലുള്ള ഏഴ് കുന്നുകളിലായിട്ടാണ് റോമ നഗരം സ്ഥാപിച്ചത് എന്നുള്ള ഒരു വിശ്വാസം പരക്കെ ഉണ്ട്. The seven mountains or hills are well-known description of Rome. Rome was a city upon seven hills. This once again identifies the beast with Rome. ഏഴ് കുന്നുകളിലായിട്ട് റോമം വരാം. ഏഴ് കുന്നുകളുടെ അർത്ഥ സെപ്റ്റിക്കോലി എന്നാണ് ഈ റോമാ സാമ്രാജ്യത്തെ പറയുന്നത്. ഏഴ് കുന്നുകളുടെ നഗരം, നമുക്കറിയാം സെപ്റ്റുജന്റ് എന്നുള്ളത് ഏഴ് എന്നുള്ള അർത്ഥമാണ്. ആർത്ത് സെപ്റ്റിക്കോലിസ് എന്നാണ് ഏഴ് കുന്നുകളുടെ നഗരമായി ഈ റോമാ സാമ്രാജ്യത്തെ എഴുത്തുകാരെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം റോമിലെ ചക്രവർത്തിയിലൂടെ പുനരവതാരം ചെയ്ത് സഭയോട് ഏറ്റുമുട്ടുവാൻ തുടങ്ങുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. ദ സെക്കൻഡ് ഐഡന്റിഫിക്കേഷൻ ഇസ് വൺ ഓഫ് ദ റിഡിൽസ് ഓഫ് റെവലേഷൻ. ദ ഹെഡ്സ് ആർ ഓൾസോ സെവൻ കിങ്സ്. ഫൈവ് ഹവ് ഫോളൻ, വൺ അറ്റ് പ്രസന്റ് എക്സിസ്റ്റ്, അനദർ ഹാസ് നോട്ട് യേറ്റ് കം. And when he shall come, he must remain for a short time. The beast which was and is not is itself the eight. It proceeds from the series of seven and it is on its way to destruction. Brother, namukku oru ilpam prayasam ullathu. Five have fallen. Roman Empire began with Augustus and the first five emperors were Augustus, Tiberius, Caligula, Claudius and Nero. These then are the five who have fallen. You have already seen that after the death of Nero, there were two raids of chaos in Galba, Ortho and Vigilus, followed each other kick success. They were not in real sense emperors and cannot be included in the list. One at present exists. അപ്പം അഞ്ച് പേര് കടന്നുപോയി, ആറാമ ഒരാൾ എക്സിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ദിസ് മസ്റ്റ് ബി ദ വെസ്പേഷ്യൻ, ദ ഫസ്റ്റ് എംപറർ ടു ബ്രിങ് ബാക്ക് സ്റ്റെബിലിറ്റി ടു ദ എംപറർ ആഫ്റ്റർ ദ കയോസ് ഫോളോയിങ് ദ ഡെത്ത് ഓഫ് നിറോ. ഹി റെയ്ൻഡ് എ ഡി 69 to 79. അനദർ ഹാസ് നോട്ട് യെറ്റ് കം ആൻഡ് വെൻ ഹി ഷാൽ കം he must remain for a short time. Vespasian was succeeded by Titus, whose reign lasted for only 2 years, 79 to 81. The beast which was and is not is itself the eighth. It proceeds from the series of heaven seven and is on its way to destruction. This can only mean that emperor who followed Titus is being identified with Nero reduces the Antichrist. Nero വീണ്ടും ഉദാനം ചെയ്യുന്ന പുനരുദ്ധാനം ചെയ്യുന്ന and the emperor who followed Titus was Domitian. Domitian എന്ന് പറയുന്നത് അവന്റെ പുനരവതാരമാണെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഓഗസ്റ്റ് ആ അഞ്ച് രാജാക്കന്മാരെന്ന് പറയുന്നത് മരിച്ചുപോയി. ആറാമത് വെസ്പേഷ്യൻ, ഏഴാമത് ചുരുങ്ങിയ കാലം ഭരിക്കുന്ന ടൈറ്റസ്, അതിനുശേഷം നീറോയുടെ പുനരവതാരമായ ഡൊമിഷ്യൻ. അത് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ ക്ലിയർ ആവുന്നോട് പറയാം. ഏഴ് മലകളും ഏഴ് രാജാക്കന്മാരും ഏഴ് റോമാ സാമ്രാജ്യത്തിന്റെ ലോകവ്യാപകമായ ആധിപത്യത്തിന്റെ പ്രതീകമാണെന്ന് ചിന്തിക്കാം. എന്തായാലും റോമാ നഗരമായിരുന്നു യോഹന്നാന്റെ ചിന്തയിലുണ്ട്. നാശത്തിലേക്ക് പോകുന്ന എട്ടാമൻ ഒരു കടങ്കഥയുടെ രീതിയിലാണ് യോഹന്നാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഉണ്ടായിരുന്നവനും ഇല്ലാത്തവനുമായ മൃഗം, എട്ടാമത്തവനും ഏഴ് പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. എട്ടാമത്തവനും ഏഴ് പേരിൽ ഉൾപ്പെട്ടാത്തവനില്ല, അവൻ നാശത്തിലേക്ക് പോകുന്നു. ഒരേ സമയം ഒരേ സമയം എട്ടാമനും ഏഴുപേരിൽ ഒരാളുമാണ്. സോ എട്ടാമൻ ഏഴുപേരിൽ ഒരാളായ നീറോയുടെ പുനരവതാരമായ ഡൊമീഷ്യൻ ആകണം. പുള്ളിപ്പാട് എഴുതുന്ന സമയത്ത് ഈ മൃഗം ആഴത്തിൽ നിന്ന് കയറി വന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ചിന്തിക്കാം. ഈ സമയം അത് എഴുതിയിട്ടില്ല. ഏഴുപേരിൽ ഉൾപ്പെടാത്ത മൃഗം എട്ടാമനാണ്. എട്ടാമനായ ഡൊമീഷ്യന്റെ സമകാലീന റോമൻ വിശ്വാസമനുസരിച്ച് ഏഴ് നിറോയുടെ പുനരവതാരമാണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ടുള്ളൂ. ദ ടെൻ കിങ്സ് മേ ബി ദ സിംബോളിക് ഓഫ് ഓൾ നേഷൻസ് ആൻഡ് അലൈഡ് വിത്ത് ആന്റിക്രൈസ്റ്റ് ഇൻ ഹിസ് വാർ എഗൻസ്റ്റ് the sun. It is said that the ten horns are ten kings who have not yet received their power. നീ കണ്ട പത്ത് കൊമ്പ് പത്ത് രാജാക്കന്മാരെന്ന് മാലാഖ വിശദീകരിക്കുന്നു. പത്ത് കൊമ്പുകൾ ഇതുവരെ അധികാരം പ്രാപിച്ചിട്ടില്ലാത്ത പത്ത് രാജാക്കന്മാരാ. അപ്പൊ അവർ വരായിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം ആ രീതിയിലാണ് പോകുന്നത് ആരാണെന്നുള്ളതിനെ കുറിച്ചാണ്. അവർക്ക് അധികാരം കിട്ടുമ്പോൾ അവർ മൃഗത്തോട് കൂടി ചേർന്ന് പോരാടും. ഈ പത്ത് പേർ റോമിലെ രാജാക്കന്മാരല്ല, കാരണം അവർക്ക് അധികാരം കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ടും. അവർ പുനരുജ്ജനിക്കാൻ പോകുന്ന ആന്റിക്രൈസ്റ്റ്, ഒരുപക്ഷെ പല വ്യാഖ്യാനങ്ങൾ വരുന്ന പേർഷ്യൻ സൈനിക നേതൃത്വത്തെ ആണെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയും ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കാനായിട്ട് ഒക്കും. അതിന്റെ ലാസ്റ്റ് ഭാഗം 14 മുതൽ 18 വരെയുള്ള വാക്യം വായിക്കുന്നില്ല. റോമിനെ ശിക്ഷിക്കുവാൻ ഞാൻ വായിച്ചേക്കാം. അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്ര മുമ്പേ പറഞ്ഞതാണ്. നീ കണ്ട പത്ത് കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവിടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുമ്പോളും തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്തിന്റെ മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു. നീ കണ്ട സ്ത്രീയോ പൂരാജാക്കന്മാരുടെ രാജ്യത്തുമുള്ള മഹാനഗരം തന്നെ. ഇവിടെ പൊതുവായിട്ട് പറയുമ്പോൾ റോമിനെ ശിക്ഷിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഉപാധികളാണ് ഈ മൃഗവും രാജാക്കന്മാരും. തിന്മയുടെ ശക്തികൾ തിന്മയോട് മാത്രമല്ല നന്മയോടും പോരാടും. അപ്പൊ അവ തിന്മയ്ക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ ലക്ഷ്യമില്ല, എങ്ങനെ വേണമെങ്കിലും പോരാടും. അതിന്റെ ശത്രു ഒന്നും വൃത്തമൊന്നുമില്ല, അത് തങ്ങളുടെ കൂട്ടത്തിലുള്ളവരോടും പോരാടും. ഈ പോരാട്ടത്തിൽ മൃഗവും അനുയായികളും പരാജയപ്പെടും. സാത്താന്റെ മേലുള്ള ക്രിസ്തുവിന്റെ വിജയത്തിന്റെ ആവർത്തനമാണ് വിശ്വാസ സ്ഥിരതയോടെയുള്ള വിശുദ്ധന്മാരുടെ പോരാട്ടം. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർക്കണം. വിശ്വാസ സ്ഥിരതയോടെയുള്ള പോരാട്ടം, അങ്ങനെയുള്ളവർക്ക് വിജയിക്കുവാനായിട്ട് ഒക്കെയുള്ളൂ. മൃഗത്തോട് പോരാടുന്നവരുടെ സഹായത്തിനായി കുഞ്ഞാടും സന്നിഹിതനാണ്. അപ്പം ഈ വിശുദ്ധന്മാരുടെ പോരാട്ടത്തിൽ കുഞ്ഞാട് ചേർന്നിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള ആ ധൈര്യവും പ്രത്യാശയും തരുവാൻ കുഞ്ഞാട് കൂടെയുണ്ട്. കാരണം സഭയോടുള്ള പോരാട്ടം ക്രിസ്തുവിനോടുള്ള പോരാട്ടം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ പോരാട്ടത്തിൽ കുഞ്ഞാട് സന്നിഹിതനാണ്. കർത്താതി കർത്താവ് പഴയ നിയമത്തിൽ യഹോവയുടെ നാമധേയമാണ്. പുതിയ നിയമത്തിൽ പല ഭാഗത്ത് ക്രിസ്തുവിന് സംബോധന ചെയ്ത പേരുമാണ്. വേശ്യയിരിക്കുന്ന വെള്ളം, വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും, ഈ നാല് വാക്കുകൾ കൊണ്ട് സർവ്വലൗകികതയെ കുറിക്കുക. മധ്യപൂർവ്വ ദേശങ്ങളിലും മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള ദേശങ്ങളിലുള്ള സാംസ്കാരികവും രാഷ്ട്രീയവും മതപരവുമായ തലസ്ഥാനമായിരുന്നു റോം. അപ്പൊ ആ റോമിന്റെ സ്വാധീനത്തെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ ഒരു വാക്കുകൾ, ഈ നാല് വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ഏഴ് തലയും പത്ത് കൊമ്പുകളുമുള്ള മൃഗത്തിന്മേലാണ് സ്ത്രീ ഇരിക്കുന്നതെങ്കിലും താമസം വിന മൃഗവും കൊമ്പുകളും അവിടെ ദ്വേഷിച്ചു. 16-ാമത്തെ വാക്യം പറയുന്നു, നീ കണ്ട പത്ത് കൊമ്പും മൃഗവും വേശുവെ ദേശിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. And the 10 horns which you saw on the beast, those will hate the harlot, make her desolate and naked, eat her flesh and burn her with fire. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒഹൊലീബയുടെ ഒരു കഥ വിസ്തരിക്കുന്നുണ്ട്. എസക്കിയേൽ പ്രവാചകം 23-ാം അധ്യായം 11-35 ഭാഗം ഞാൻ വായിക്കുന്നില്ല. ഒഹൊലീബയുടെ കഥ പലർക്കും പരിചയമായിരിക്കും. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 11-35 വാക്യം. അപ്പം അശൂര്യരോടും ബാബിലോണിയരോടും ഈജിപ്തരോടും ചേർന്ന് പരസംഗം ചെയ്ത ഒഹൊലീബയെ, അത് എർശലേമിന്റെ പ്രതീകമാണ്, നഗ്നയാക്കി നിർത്തി അവളുടെ മാംസം കീറി തീ കിരയാക്കുമെന്ന് എസക്കിയേൽ പ്രവാചകൻ അവിടെ മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ തിന്മയുടെ ശക്തികളുടെ സ്വഭാവം യോഹന്നാൻ വ്യക്തമാക്കുന്നു. അവയ്ക്ക് ആന്തരികമായിട്ടുള്ള ഐക്യമില്ല, നശിപ്പിക്കണമെന്നുള്ള ഏക ലക്ഷ്യമേ ഉള്ളൂ. നശിപ്പിക്കണമെന്ന് മാത്രമല്ല, സ്വയം നശിക്കുകയും നശിക്കണമെന്നുള്ള ആഗ്രഹവും തിന്മയിൽ അന്തർലീനമാണ്. അപ്പോൾ തിന്മയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ യോജിപ്പ് എന്ന് പറയുന്നത് പെരിഫറലായിട്ടേ ഉള്ളൂ, ആന്തരികമായിട്ടുള്ള യോജിപ്പില്ല. അത് നശിപ്പിക്കും, പക്ഷെ സ്വയം നശിക്കുകയും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നശിച്ച് വഴക്കടിച്ച് നശിക്കുകയും ചെയ്യും. സ്ത്രീയെ നഗ്നയാക്കി അവളുടെ മാംസം തിന്നുകളയും എന്ന ചിത്രം ഇസ്രായേലിന്റെ അനുഭവത്തിലും കാണാം. രണ്ട് രാജാക്കന്മാർ പുസ്തകം 9-ാം അധ്യായം 30 മുതൽ, 2 Kings 9:30-37. ഒരു പട്ടണത്തിന്റെ നാശത്തിന് അനുയോജ്യമായ ഒരു ചിത്രമാണ്. ഒരു നശിപ്പിക്കുന്നത് വളരെ വളരെ ശക്തമായ രീതിയിൽ അവരുടെ നൈവിധ്യം നടത്തും എന്നുള്ളതാണ്. റോമിനെ 17-18 റോമിനെ നശിപ്പിക്കണമെന്നുള്ള ചിന്ത ദൈവം അവരുടെ ഹൃദയത്തിൽ നൽകിയത് കൊണ്ടാണ് മൃഗത്തിനും കൊമ്പുകൾക്കും അതിന് ഇടയാകുന്നത്. തങ്ങളുടെ രാജ്യത്വവും സൈനിക ശക്തിയും മൃഗത്തിന് കൊടുക്കുവാനും സ്ത്രീക്കെതിരായുള്ള പോരാട്ടത്തിൽ പങ്കുചേരുവാനും അവസാനം അവർ ഒരുമിച്ച് ചേർന്ന് കുഞ്ഞാടിനോട് ഏറ്റുമുട്ടുവാനും തക്കവണ്ണം ഏക അഭിപ്രായം ഉള്ളവരായി തീർന്നു. ഇപ്പം തിന്മയുടെ ശക്തികളുടെ ഈ കൂട്ടുകെട്ട് എതിർ ക്രിസ്തുവിനെ നശിപ്പിക്കുന്നതിനെ പറ്റിയുള്ള പ്രവാചകൻ നിവൃത്തിയാകുന്നത് വരെ നടക്കും. അപ്പം എതിർ ക്രിസ്തുവിനെ നശിപ്പിക്കുന്നതിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ പൂർത്തിയാകുന്നവരെ ഉണ്ട്. വീണ്ടും പറയുന്നു, ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ ഉറവിടം. ബാബിലോൺ 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ആധുനിക കാലത്തും ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത പലയിടത്തും നമുക്ക് കാണുവാനായിട്ടുണ്ട്. ദൈവത്തിന് സ്ഥാനമില്ലാത്ത ആധുനിക സംസ്കാരമാണ് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. നമുക്കറിയാം, നമ്മുടെയൊക്കെ എല്ലാം പല ആഘോഷങ്ങളിലും കൂടിവരവുകളിലുമൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു സ്ഥാനം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആ സ്ഥാനം നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത അവരുടെ ഒരു അനുഭവമാണ് നമ്മൾ. അപ്പം ദൈവത്തിന് ഈ നോമ്പിന്റെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ദൈവത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചറിയുവാനും ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാനെന്ന കോണമുള്ള വലിയ ഉള്ളിയാണ് നമുക്കുള്ളത്. നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഈ ചാപ്റ്ററിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വന്നു. മൊത്തമായിട്ട് നമ്മൾ കണ്ടത് മഹാവേശ്യയുടെ ന്യായവിധിയാണ്. സ്ത്രീയുടെ വേഷഭൂഷാദികൾ റോമിന്റെ ആഡംബര ജീവിതത്തെ കാണിക്കുന്നു. അവൾ ഉന്മാദിനിയാണ് എന്ന് പറയുന്ന രക്തം കുടിക്കുന്ന സ്ലോട്ടർ വിശുദ്ധന്മാരെ കൊന്ന ആ ഒരു ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് മൃഗത്തിന്മേലിരിക്കുന്ന സ്ത്രീയുടെ പതനം. റോമിനെ നശിപ്പിക്കാൻ ദൈവം തീരുമാനമെടുത്തിരിക്കുന്നു. അതിന് മൃഗവും രാജാവും ഒക്കെ അതിന് ഉപാധികളാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ദൈവം എതിർ ക്രിസ്തുവിനെ നശിപ്പിക്കും. ആത്യന്തികമായി നന്മയുടെ പൂർണ്ണ വിജയമുണ്ടാകും, തിന്മ നശിക്കും എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് നോക്കും. 17-ാം അധ്യായം 17-ാം അധ്യായം പൂർണ്ണമായി എന്നുള്ളതും അറിയിക്കും.
താങ്ക് യു അച്ഛാ. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. ഇത് ഇച്ചിരി പ്രയാസമാണ് ഈ അധ്യായം. അന്നത്തെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ നോക്കുന്നുണ്ട്. രണ്ടു മൂന്ന് ദിവസത്തിനകം 15ഉം 16ഉം ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരാം. 17 ഇച്ചിരിയുള്ള സമയമെടുക്കും. അതുപോലെ നാളെ നമുക്ക് പി സി ജോർജിന് ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഇന്ന് കയറാൻ സാധിക്കാത്തവരെ നാളെ ഒന്നുകൂടെ ഓർപ്പിക്കണം. നമുക്ക് കുർബാനയുടെ ആ പുസ്തകം എല്ലാവരും പ്രിന്റ് ചെയ്ത് നാളെ ക്ലാസ്സിൽ കയറണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ പിതാവത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവാദിത്രാജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയേറ്റങ്ങളായിട്ട് ഞങ്ങളെ നീ ചമയ്ക്കണമേ. ദൈവമായ കർത്താവ്, എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. ദൈവമായ കർത്താവേ, അനുഗ്രഹീതമായിരിക്കുന്ന അവിടുത്തെ ജീവന്റെ വചനങ്ങളെ കേൾപ്പാൻ തക്കൊണ്ട് ഞങ്ങളുടെ മനസ്സുകളെ ഒടുന്നൊരുക്കി ഞങ്ങളുടെ ഹൃദയങ്ങൾ ദൈവമേ അനുഗ്രഹത്തോടെ ഒരുങ്ങുവാൻ തക്കൊണ്ട് എന്നെ സഹായിക്കണമേ. അവിടെയായി ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിച്ച് ഒരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. ദൈവമേ, നിങ്ങളുടെ പഠനം അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണമേ. കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആവശ്യഭാരങ്ങളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ക്ഷീണത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധമായിട്ടുള്ള വിഷമങ്ങളിൽ കൂടി മനസ്സമാധാനമില്ലാതെ കഴിഞ്ഞു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോട് ഇടപെടണമേ. ഈ പ്രദേശത്തെ അനുഗ്രഹത്തോടെ അടയാളപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ പുത്രാസനത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ ആത്മീക കൂട്ടങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിരുവേന്മാരെ ഓർക്കുന്നു. പ്രതിരോധ സമാജത്തിന്റെ എല്ലാവരുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആനുവൽ കോൺഫറൻസും എക്സാമും ഈ പഠന ക്ലാസ്സും ഒക്കെ അനുഗ്രഹരുമാരിപ്പാൻ സ്വർഗം സഹായിക്കണമേ. നാളത്തെ ക്ലാസ്സിനെ തിരുച്ചനത്തിൽ ഓർക്കുന്നു. അച്ഛനെ ഗുരുവിനായ കാര്യങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ. രാത്രിയിൽ കൂട്ടായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ സഹായിക്കും. നാളെ സ്തുതിപ്പാനായിട്ട് തന്നെ.
എല്ലാവർക്കും താങ്ക്സ്. ഗുഡ് നൈറ്റ്.